കഴിഞ്ഞ ദിവസങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വേദഭാഗത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് തുടർന്നും ഇന്ന് പകൽക്കാലം ചിന്തിക്കുവാൻ തിരുവചനത്തിലേക്ക് നമ്മുടെ കണ്ണുകളെ നമുക്ക് പതിക്കാം. ലേവിയ പുസ്തകം 23 അധ്യായമാണ് നമ്മുടേതായിരിക്കുന്ന ഈ ഉത്സവങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കുവാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന അധ്യായം. അതിൻ്റെ 26 മുതലുള്ളതായിരിക്കുന്ന വാക്യങ്ങൾ, 26 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ക്ലാസ് ആരംഭിക്കും. ഈ അനുഗ്രഹമായ വേദഭാഗത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മൾ ഇന്ന് തുടങ്ങുന്നതായിരിക്കുന്ന പാഠം മഹാപാപപരിഹാര ദിവസം എന്നുള്ളതാണ്, ഡേ ഓഫ് അറ്റോൺമെന്റ്. മഹാപാപപരിഹാര ദിവസം അതിൻ്റെ ചരിത്ര പശ്ചാത്തലമാണ് ഇവിടെ നമ്മൾ വായിച്ചത്. അതിനോടുള്ള ബന്ധത്തിൽ തന്നെ ലേവിയ പുസ്തകം സംഖ്യാപുസ്തകത്തിലേക്ക് നമുക്ക് കടന്ന് സംഖ്യാപുസ്തകം 29 അധ്യായത്തിലേക്ക് വന്നാട്ട്, സംഖ്യാപുസ്തകം 29 അധ്യായം അതിൻ്റെതായിരിക്കുന്ന ചില വേദഭാഗങ്ങൾ കൂടെ വായിച്ച് നമുക്ക് ചിന്തിക്കും. 29 അധ്യായത്തിൻ്റെ 7 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ ശ്രദ്ധിക്കണം. 7ാം മാസം 10ാം തീയതി, ഈ 7ാം മാസം 10ാം തീയതിയിൽ അവർ കടന്നു വരുന്നത് യഹോവയുടെ ആലയത്തിൽ കടന്നു വരും 8-ാമത്തെ പ്രാവശ്യമാണ്. 7ാം മാസത്തിൽ അവർ യഹോവയുടെ സന്നിധിയിൽ കടന്നു വരുന്ന 8-ാമത്തെ പ്രാവശ്യമാണ്. ആണ്ടിൽ എത്ര പ്രാവശ്യം അവർ കടന്നു വരണമായിരുന്നു? 3 പ്രാവശ്യം. ഇതിപ്പോൾ 8-ാമത്തെ പ്രാവശ്യമാണ് 7ാം മാസത്തിൽ കടന്നു വന്നത്. ഓർക്കുന്നു, 3-ാമത്തെ പ്രാവശ്യമാണ്. സ്തോത്രം കാലിലിയ. 1, അവർ 1ാം മാസം 14ാം തീയതി പെസകയ്ക്ക് കടന്നു വന്നു. പെസകായും പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാളും ആദിപുലക്കറ്റയുടെയും പെരുന്നാൾ 1ാം മാസത്തിൽ ആചരിച്ച് അവർ കടന്നുപോയി. പിന്നെ 2ാമത്തെ പ്രാവശ്യം കടന്നു വന്ന് ഏത് മാസത്തിൽ? ഓർക്കുന്നു, 3ാം മാസം അല്ലേ. 3ാം മാസത്തിൽ കടന്നു വന്ന് പെന്തക്കോസ്റ്റ് പെരുന്നാൾ ആചരിച്ച് അവർ കടന്നുപോയി. ആ ഇടക്കാലത്തെ 4 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം അവർ വീണ്ടും 3ാമത്തെ പ്രാവശ്യം ദൈവസന്നിധിയിൽ കടന്നു വരുന്നതാണ് 7ാം മാസം 10ാം തീയതി. അല്ലെങ്കിൽ 7ാം മാസം 1ാം തീയതി അവർ കടന്നു വന്ന ആദ്യത്തെ ഉത്സവമാണ് കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്, കാഗള ധ്വനി പെരുന്നാൾ സ്തോത്രം. കാഗള ധ്വനി പെരുന്നാളിനോട് ബന്ധപ്പെട്ട് തന്നെയാണ് ഈ പാപപരിഹാര ദിവസവും ക്രമീകരിച്ച പെരുന്നാളും ഉത്സവവും ക്രമീകരിച്ചിരിക്കുന്നത്. പെസക പെരുന്നാൾ ഒരു ദിവസം മാത്രമാണ്. പുളിപ്പില്ലാത്ത അപ്പം 7 ദിവസം ആചരിക്കുന്നു. ആദിപുലക്കറ്റയുടെ പെരുന്നാള് 1 ദിവസം ആചരിക്കുന്നു. അങ്ങനെ പെന്തക്കോസ്റ്റ് പെരുന്നാൾ 1 ദിവസത്തിൽ, ആ കാഗളവിനെ പെരുന്നാൾ 1 ദിവസമാണ് എങ്കിലും ആ മാസം മുഴുവനും അവർ ദൈവത്തെ സ്തുതിച്ചും ആരാധിച്ചും. 7ാം മാസം 1ാം തീയതി ആ കാഗളവിനെ പെരുന്നാളിന് കടന്നു വരുന്ന ഇസ്രായേൽ മക്കള് ആ മാസത്തിലുള്ളതായിരിക്കുന്ന കാഗളവിനെ പെരുന്നാള്, മഹാപാപപരിഹാര പെരുന്നാള്, കൂടാര പെരുന്നാൾ എന്നിങ്ങനെ പറയുന്ന 3 ഉത്സവങ്ങളും ആചരിച്ച് അവർ ഏതാണ്ട് 21-22 ദിവസം 3 ആഴ്ചക്കാലം ദൈവസന്നിധിയിൽ അവർ ഒരുമിച്ച് കഴിക്കുന്നതായ സന്ദർഭമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതിൻ്റെ നമ്മൾ ചിന്തിച്ചപ്പോൾ പെന്തക്കോസ്റ്റ് പെരുന്നാൾ വരെയുള്ളതായ വിഷയങ്ങൾ, ആ 7 പെരുന്നാളുകളിലെ 3 പെരുന്നാളുകൾ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിൽ നിറവേറിയതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. സ്തോത്രം ഹല്ലേലൂയ. ആ പെസക കർത്താവായ യേശുവിൻ്റെ ക്രൂശുമരണം, പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ യേശുവിൻ്റെ അടക്കം, ആ ആദിപുലക്കറ്റ കർത്താവായ യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ്, പെന്തക്കോസ്റ്റ് പെരുന്നാളെ പരിശുദ്ധാത്മാവിനെ ഭൂമിയിലേക്ക് അയച്ചതും, സ്വർഗത്തിലെ ദൈവം തൻ്റെ പുത്രനെ തേജസ്സും ബഹുമാനവും അണിയിച്ച് തൻ്റെ വലത്ഭാഗത്ത് ഇരുത്തിയിരിക്കുന്ന ആ സത്യത്തെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. സ്തോത്രം. എത്രയും താമസം വീണാ നമ്മൾ ചിന്തിച്ചു, ശത്രുക്കൾ നിന്റെ പാദപീഠമാകുവോളും എൻ്റെ പാദപീഠമാകുവോളും നീ എൻ്റെ വലത്ത് ഭാഗത്തിരിക്കുക എന്ന് പറഞ്ഞിരുത്തിയിരിക്കുന്ന ആ കർത്താവ് അവിടെ നിന്ന് എഴുന്നേറ്റ് സ്തോത്രം ഹല്ലേലൂയ മധ്യാകാശം വരെയും ഇറങ്ങി വന്ന് തൻ്റെ സഭയെ ചേർത്തുകൊണ്ട് അവിടെ നിന്ന് കർത്താവും തൻ്റെ സഭയും സ്വർഗാദി സ്വർഗത്തിൽ താൻ എവിടെ നിന്ന് ഇറങ്ങി വന്നോ അല്ലെങ്കിൽ ഏത് സിംഹാസനത്തിൽ ഇറങ്ങി വന്നോ ആ സിംഹാസനത്തിൻ്റെ അടുക്കലേക്ക് കൊണ്ടുപോയി ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മെ പരിചയപ്പെടുത്തുന്ന സന്ദർഭമാണ് കാഹളവിനി പെരുന്നാൾ. പ്രൈസ് ദി ലോർഡ്. സഭയോടുള്ള ബന്ധത്തിൽ അങ്ങനെ നിറവേറുമ്പോൾ ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ നിറവേറുവാൻ പോകുന്ന കാര്യം നമ്മൾ ചിന്തിച്ചു. രണ്ട് കാഹളമാണ്, രണ്ട് വിധത്തിലുള്ള ശുശ്രൂഷയ്ക്കാണ് സഭയെ വിളിച്ചു കൂട്ടുവാനും സഭയെ ചേർക്കുവാനും പാളയത്തെ വിളിച്ചു കൂട്ടുവാനും. സ്തോത്രം ഹല്ലേലൂയ. സഭ ചേർക്കപ്പെട്ട് കഴിഞ്ഞാൽ യഹൂദന്മാർ അഥവാ ചിതറിക്കിടക്കുന്നതായ സകല രാജ്യങ്ങളിൽ നിന്നും അവരെ കൂട്ടി വരുത്തി. സ്തോത്രം. അബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്തതായിരിക്കുന്ന ആ കനാൻ ദേശം സകല ജാതികളെയും നീക്കിക്കളഞ്ഞ് അവർക്ക് ഭാഗിച്ചു കൊടുത്ത സ്തോത്രം. ആ ഒരൊറ്റ ദിവസം കൊണ്ട് സകല ജനത്തിൻ്റെയും പാപം പരിഹാരം വരുത്തുന്ന ഒരു സമയമാണ് ഈ പാപ പരിഹാര ദിവസം ഭാവിയിൽ വരുവാൻ പോകുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ചിന്തിച്ചു ഇസ്രായേൽ ജനം അല്ലെങ്കിൽ അവരുടേതായ ആരംഭഘട്ടത്തിൽ ആ സമൂഹം മുഴുവൻ ഒരു രാജ്യം മുഴുവൻ അല്ലെങ്കിൽ ഒരു ജനത മുഴുവൻ ഒറ്റ ദിവസം കൊണ്ട് മാനസാന്തരം ഒരു കുഞ്ഞാടിൻ്റെതായിരിക്കുന്ന അറുക്കപ്പെടൽ കൊണ്ട് ഒറ്റ ദിവസം പാപമോചനം ഗ്രൂപ്പായിട്ട് കൂട്ടമായിട്ട്. എന്നാൽ ഈ കൃപായുഗത്തിൽ കൂട്ടമായുള്ളൊരു മാനസാന്തരമല്ല, കൂട്ടമായൊരു രക്ഷയല്ല, അവനവൻ ഹൃദയത്തിൽ വിശ്വസിച്ച്. സ്തോത്രം. കർത്താവായ യേശു എൻ്റെ പാപത്തിന് എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചുവെന്ന് അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവനും. സ്തോത്രം. രക്ഷയ്ക്കായി വായികൊണ്ട് ഏറ്റു പറഞ്ഞ് ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്ന വ്യക്തിക്ക് വ്യക്തിപരമായിട്ടാണ് ഈ കൃപായുഗത്തിൽ രക്ഷ സ്വർഗത്തിലെ ദൈവം പ്രവർത്തിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ ആ വായിച്ചാട്ട് 29-ാം അധ്യായത്തിന്റെ 7 മുതലുള്ള വാക്യങ്ങൾ. വിശുദ്ധ സഭായോഗം കൂടണം 7-ാം മാസം 10-ാം തീയതി. ഇവർ മഹാപാപപരിഹാര പെരുന്നാളിന് വേണ്ടി കടന്നു വരുമ്പോഴേ സ്തോത്രം ഇവർ വളരെ ആനന്ദത്തോടെയാണ് കടന്നു വരുന്നത്. കാരണം ഞങ്ങളുടേതായിരിക്കുന്ന സകല പാപക്കടങ്ങളെയും ഞങ്ങളിൽ നിന്ന് മാറ്റി അവൻ്റെ കൃപയാ ഞങ്ങളെ പൊതിഞ്ഞ് ഒരു പുതിയ വർഷത്തിലേക്ക് മടങ്ങി വരുന്നത് വരെയും ഞങ്ങളെ കൃപയിൽ കാക്കുവാണ്ടൊക്കെ വേണം. ആ കൃപയുടെ ആഭരണത്താൽ പൊതിഞ്ഞ് സൂക്ഷിക്കുന്ന ആ വിധത്തെ ഓർത്തുകൊണ്ട് അവർ വളരെ സന്തോഷത്തോടെ വരികയാണ്. സ്തോത്രം. 8-ാമത്തെ വാക്യം. എന്നാൽ യഹോവയ്ക്ക് നോക്കുക, അവർ യഹോവയുടെ സന്നിധിയിൽ 7-ാം മാസം 10-ാം തീയതി അവർ കടന്നു വരുമ്പോൾ ഒരു യാഗങ്ങൾക്കും ഒരു ഉത്സവങ്ങൾക്കും ഒരു പെരുന്നാളുകൾക്കും അവർക്ക് വെറും കയ്യോടെ ദൈവസന്നിധിയിൽ വരുവാൻ പ്രമാണമില്ലായിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ദരിദ്രനായതുകൊണ്ട് എന്നെ വെറുതെ അല്ല, എനിക്ക് വെറുതെ പോകാം, എനിക്കൊന്നും കൊടുക്കേണ്ട, അങ്ങനെ ഒരു ഒഴിവൊഴിവില്ല. ധനവാനായതുകൊണ്ട് കുറച്ചേറെ കൊടുത്തതുകൊണ്ട് പുണ്യം കൂടുതൽ കിട്ടുകയുമില്ല. സ്തോത്രം. നമുക്കറിയാമല്ലോ സുവിശേഷം നമ്മൾ പഠിക്കുമ്പോൾ കർത്താവായ യേശു ജനിച്ചത് ഒരു തച്ചൻ്റെതായ ഭവനത്തിലാണ്, ഒരു ആശാരി കുടുംബത്തിലാണ്. സ്തോത്രം. മരപ്പണി ചെയ്ത് ജീവിക്കുന്ന ഒരു പാവപ്പെട്ട ദാവീദിന്റെ കുടുംബത്തിൽപ്പെട്ടതായ യഹൂദാ ഗോത്രത്തിൽ ദാവീദിന്റെ കുടുംബത്തിൽപ്പെട്ടതായ ഒരു കുടുംബമായിരുന്നു ജോസഫിന്റെയും മറിയയുടെയും. സ്തോത്രം. മോശയുടെ ന്യായപ്രമാണത്തിൽ പറഞ്ഞതിരിക്കുന്നതിനനുസരിച്ച് 8-ാം നാളിൽ ആ ആൺകുഞ്ഞിനെ പരിച്ഛേദന ഏൽക്കുവാൻ യഹോവയുടെ ആലയത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ കഴിവിനനുസരിച്ച് ആട്ടുകൊറ്റനെ കൊണ്ടുപോകണം. അതിന് വകയില്ലെങ്കിൽ അവൻ കുറുംപ്രാവിനെയോ അല്ലെങ്കിൽ പ്രാവിൻ കുഞ്ഞിനെയോ ആയിട്ട് വേണം പോകുവാൻ. സ്തോത്രം. ഹല്ലേലൂയ. ഈ യേശു ആരാണ് ഒന്നോർത്ത് നോക്കി. സകല ചരാചരങ്ങളെയും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഒരൊറ്റ വാക്കുകൊണ്ട് ഉണ്ടാക്കിയ 1000000 കോടി കോടി ഗോളങ്ങൾക്ക് നക്ഷത്രങ്ങൾക്ക് പേരിട്ട് പേര് വിളിക്കുന്ന, അതിനെ അതിൻ്റെതായിരിക്കുന്ന പ്രവൃത്തി ചലനപഥത്തിൽ നിർത്തിയിരിക്കുന്ന, കരയെയും കടലെയും സൃഷ്ടിച്ച സർവശക്തനായ നാഥനാണ് ഈ കീറ്റ്ശീലയിൽ കിടക്കുന്ന ഈ ശിശു. എട്ട് ദിവസം പ്രായമുള്ളതായ ശിശുവുമായിട്ട് കടന്നു പോകുമ്പോൾ മോശയ്ക്ക് പ്രമാണം കൊടുത്തവനായത് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സകല നീതിയും തന്റെ കയ്യാൽ നിവർത്തിക്കപ്പെടുവാൻ തക്കവണ്ണം ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് എന്നെയും നിങ്ങളിൽ ഒരുവനെ പോലെ, എനിക്കും നിങ്ങൾക്കും ജനിച്ച ഒരു ശിശുവിനെ, ഒരു കുഞ്ഞിനെ പോലെ, അല്ലെങ്കിൽ ഞാനും നിങ്ങളും ജനിച്ചതായ അവസ്ഥ പോലെ, പാപത്തിൻ്റെതായ ചേറ്റുകണ്ടത്തിൽ ആയിരുന്ന നമ്മെ ഉദ്ധരിച്ചെടുക്കുവാൻ തക്കവണ്ണം സ്വർഗമഹിമകളെ വെടിഞ്ഞ് ഈ പാപനിപുങ്കിലുമായിരിക്കുന്ന ലോകത്തിലേക്ക് പിറന്നു വീണ ഗോതമ്പ് മണിയായിരുന്നു, ജീവന്റെ മുത്തായിരുന്നു നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ്. അവന് യാഗപീഠത്തിന്റെ മുമ്പിലേക്ക് യഹോവയുടെ ആലയത്തിൽ മഹാപുരോഹിതൻ അടുക്കിലേക്ക് ചെല്ലുമ്പോൾ മാതാപിതാക്കൾക്ക് വീട്ടിൽ ഒരു ആട്ടുകൊറ്റനെ കൊണ്ടുപോകുവാൻ വകയില്ലായിരുന്നു. സ്തോത്രം. ഞാൻ ദൈവത്തിന്റെ പുത്രനായതുകൊണ്ട് വെറുതെ പോകുവാൻ അവർക്ക് കഴിയുകയില്ല. യോസേഫിനും മറിയയ്ക്കും അറിയായിരുന്നു ഈ ശിശു ആരാണെന്നുള്ളത് അറിയാമായിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. വെറും കയ്യോടെ അവർ പോയില്ല, ഒരു പ്രാവും കുഞ്ഞുമായിട്ട് അവർ ദൈവസന്നിധിയിലേക്ക് പോയി. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ സന്നിധിയിൽ അടുത്തു വരുമ്പോൾ നമുക്ക് ഓർക്കുവാനുള്ള ഒരു കാര്യം, യഹോവ എനിക്ക് ചെയ്ത നന്മകൾക്കനുസരിച്ചായിരിക്കണം നമ്മുടെ സ്തുതിയും സ്തോത്രങ്ങളും. ദൈവം നമുക്ക് ചെയ്ത നന്മകൾക്കനുസരണമായിരിക്കണം നമ്മുടെ ഇരിപ്പും നമ്മുടെ ചരിപ്പും നമ്മുടെ ചലനങ്ങളെല്ലാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അധികം ഏറ്റുവാങ്ങിയവനോട് അധികം കണക്ക് ചോദിക്കുന്ന ഒരു നല്ല യജമാനനാണ് നമ്മുടെ കർത്താവ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഹല്ലേലൂയ. തന്നത് കൂടാതെ ചോദിച്ച് മേടിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ചോദിച്ച് കണക്ക് പറയുന്ന നമ്മുടെ കർത്താവ്. സ്തോത്രം. ഇന്ന് പകൽക്കാലം നമ്മുടെ നടുവിലാഗതനായിരിക്കാൻ നന്ദിയോടെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. അതിന്റെ 9-ാമത്തെ വാക്യം വായിച്ചാട്ട്. നോക്ക്, യഹോവയുടെ സന്നിധിയിൽ ഉത്സവം ആചരിക്കാൻ വരുന്നതായ ജനത്തിൻ്റെതായിരിക്കുന്ന കയ്യിൽ ആട്ടുകൊറ്റൻ, കാളക്കിടാവ്, പ്രാക്കുഞ്ഞുകൾ ഇതൊക്കെ ശബ്ദിക്കുന്നുണ്ടല്ലേ, ഇതിനൊക്കെ ചലനമുണ്ട്. അതാണ് ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവജനം പറയും ജീവനുള്ള സാക്ഷ്യം. ഒരു സാക്ഷ്യം മറ്റൊരു സാക്ഷ്യത്തെ ഉളവാക്കുന്നതായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ക്ഷീണിച്ച്, നിരാശപ്പെട്ട്, വ്യസനിച്ച്, വ്യാകുലപ്പെട്ട് വന്നിരിക്കുന്ന ഒരുവനോ ഒരുവളോ നമ്മളോടൊപ്പമായിട്ടുണ്ടെങ്കിൽ, നാം പറയുന്ന സാക്ഷ്യം കേൾക്കുന്നുണ്ടെങ്കിൽ, ആ വ്യക്തിയുടെ അന്തരംഗത്തിൽ തീ കത്തണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവിനേക്കാൾ 6 മാസം പ്രായം കൂടുതലുള്ള വ്യക്തിയാണ് യോഹന്നാൻ സ്നാപകൻ. എലിസബത്തിൻ്റെതായിരിക്കുന്ന ഉദരത്തിൽ ഉരുവായിരിക്കുന്ന ശിശുവുമായിട്ട് മറിയെ വന്ദനം ചെയ്തപ്പോൾ ആ ആത്മാവിൽ അവർ കത്തുവാൻ തുടങ്ങി. ആത്മാവിൽ ശിശു തുള്ളുവാൻ തുടങ്ങി. സ്തോത്രം. ആത്മാവിൽ ദൂതുകൾ സംസാരിക്കുവാൻ തുടങ്ങി. സ്തോത്രം. ഞാനൊരു കഥ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. ഒരു ദൈവദാസൻ പറഞ്ഞത്, ഒരു ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് മുമ്പോട്ട് വന്നതായ ഒരു ക്രിസ്തീയ കുടുംബം, ഭർത്താവ് വേണ്ട പോലെ മുമ്പോട്ട് രക്ഷിക്കപ്പെട്ടില്ല, ഭാര്യ രക്ഷിക്കപ്പെട്ടു. അവൾ ആ ക്രിസ്തീയ ആലയങ്ങളിലേക്ക് ആരാധനയ്ക്കായി കടന്നു പോകും, ഭർത്താവ് ഹിന്ദു ക്ഷേത്രങ്ങളിലേക്കോ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി കടന്നു പോകും. ഒരു ദിവസം ഭാര്യയോട് പറഞ്ഞിന്ന് പള്ളിയിൽ പോകണ്ട. അവൾ പറഞ്ഞു, ഞാൻ പോകും, എൻ്റെ ദൈവത്തെ എനിക്ക് സ്തുതിക്കണം, ദൈവം ചെയ്ത ഉപകാരം വർണ്ണിക്കണം, ദൈവം വലിയവ എനിക്ക് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം തോക്കെടുത്തു, നിറത്തോക്കെടുത്തു, കാഞ്ചി വലിച്ചു, വെടിവെക്കുവാൻ ശ്രമിച്ചു. ആ സ്ത്രീ ധൈര്യത്തോടെ പറഞ്ഞു, നിങ്ങൾ കൊന്നാൽ ഞാൻ സ്വർഗത്തിലേക്ക് പോകും, നിങ്ങൾ എന്നെ കൊന്നില്ലായെങ്കിൽ ഞാൻ ചർച്ച് ദൈവസഭയിലേക്ക്, ദൈവസന്നിധിയിൽ ചെന്ന് വിശുദ്ധന്മാരെ നടുവിൽ ദൈവം ചെന്ന് നന്മകളെ ഘോഷിക്കും. കാഞ്ചിക്ക് തൊട്ടതായ കരം ചരിച്ചില്ല, തോക്ക് താഴെ വെച്ചു. അവൾ പോയി ചർച്ചിൽ ചെന്നു. ഈ ഭർത്താവും ഇവൾ ചെന്ന് എന്താണെന്ന് പറയുന്നതെന്ന് കേൾക്കുവാൻ ഈ ഭർത്താവും ചെന്നു. അവൾ എന്നെ കുറിച്ച് എന്തെങ്കിലും ഒരു കുറ്റം ഇന്ന് അവിടെ പറഞ്ഞാൽ ഇന്ന് ആരാധന കഴിഞ്ഞു വരുമ്പോൾ ഞാൻ അവളെ കാച്ചുമെന്നുള്ള തീരുമാനത്തോടെയാ പോയത് എന്ന് പറഞ്ഞ എന്റെ ഭർത്താവ് തോക്കെടുത്തെന്നോ വെടിവെക്കാൻ ഒരുങ്ങിയെന്നൊക്കെ പറയുകയാണെങ്കിൽ, ആ ഭർത്താവ് പുറകിൽ ഒരു മൂലയിൽ ചെന്നിരുന്നു. ആരാധന കഴിഞ്ഞ് പകുതി സമയം സാക്ഷ്യത്തിന്റെ സമയത്തിന് മുമ്പാണ് അവിടെ ചെന്ന് പുറകിലിരുന്നു. ഈ ഭാര്യ എഴുന്നേറ്റ് സാക്ഷ്യം പറഞ്ഞു, പ്രിയമുള്ളവരെ, കഴിഞ്ഞ ആഴ്ച ദൈവം എന്നെ സൂക്ഷിച്ചു, എനിക്ക് കിട്ടിയിരിക്കുന്ന എത്ര നല്ല ഭർത്താവാണ്. അദ്ദേഹം ഹിന്ദു വിശ്വാസമാണെങ്കിലും എന്നെ ഒരു ക്രിസ്തീയ പള്ളിയിലേക്ക് പറഞ്ഞയക്കുവാൻ തക്കവണ്ണം സന്മനസ്സുള്ള ഒരു ഭർത്താവാണ് എനിക്ക് കിട്ടിയത്. അദ്ദേഹത്തിനു വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. ആ സ്ത്രീ ഇരുന്നു കഴിഞ്ഞപ്പോൾ അടുത്ത് സാക്ഷി എഴുന്നേറ്റ ഭർത്താവായിരുന്നു. പ്രൈസ് ദ ലോർഡ്. ഒരു സാക്ഷി മറ്റൊരു സാക്ഷ്യത്തെ ഉളവാക്കണം. പ്രൈസ് ദ ലോർഡ്. ക്ഷീണിച്ചിരിക്കുന്ന മനസ്സിന് നമ്മുടെ വാക്കുകൾ ഒരാശ്വാസമായിരിക്കണം. പ്രൈസ് ദ ലോർഡ്. യഹോവയുടെ ആലയത്തിലേക്ക് കടന്നു വരുന്ന സന്ദർഭത്തിൽ സ്തോത്രം, നമ്മുടെ അധരത്തിൽ കൈകളിൽ സ്തോത്ര കാഴ്ചകളും അധരത്തിൽ സ്തോത്ര പുകഴ്ചകളും ഉണ്ടായിരിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ വിശ്വസ്തകളെ നമുക്ക് ഓർത്ത് ദൈവമായ കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. അങ്ങനെ അനുദിന ജീവിതത്തിൽ നമുക്ക് മുന്നേറുവാൻ തക്ക വണ്ണം ദൈവം നമുക്ക് തന്നിരിക്കുന്ന കഴിവുകളെയും താലന്തുകളെയും ഓർത്ത് ദൈവമായ കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. പല ആരാധന സന്ദർഭങ്ങളിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്, ഇന്ന് ഞാൻ സാക്ഷ്യം പറയണമെന്ന് വിചാരിച്ചിരുന്നതല്ല, ഇന്നാളുടെ സാക്ഷ്യം കേട്ടപ്പോൾ എനിക്കും ദൈവം ചെയ്ത ഉപകാരം പ്രസ്താവിക്കണമെന്ന് എൻ്റെ അന്തരാത്മാവിൽ ഒരു പ്രേരണ ലഭിച്ചു. അതാണ് വ്യാപരിക്കുന്ന ശക്തി, നമ്മുടെ എളിയമായ വാക്കുകളിലൂടെ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തി. സ്തോത്രം. മറ്റൊരു വ്യക്തിയുടെ ഹൃദയത്തിലേക്ക് ചെന്ന് തട്ടുമ്പോൾ സ്തോത്രം, അവിടെയാണ് അനുഗ്രഹം പകരുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. പ്രായശ്ചിത്ത യാഗത്തിനും നിരന്തര ഹോമയാഗത്തിനും അതിന്റെ ഭോജനയാഗത്തിനും പാനീയ യാഗങ്ങൾക്കും പുറമെ പാപയാഗത്തിനായി ഒരു കോലാട്ടുകൊറ്റനും വേണം. സ്തോത്രം. ഇതൊക്കെയാണ് അതിന്റെ ചരിത്ര പശ്ചാത്തലം. സ്തോത്രം. ഹല്ലേലൂയ. നമുക്കിനി ലേവിയ പുസ്തകം 16 അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരാം. കഴിഞ്ഞ ദിവസം നിങ്ങൾ വായിച്ചു വരണമെന്ന് പറഞ്ഞതായ ഒരു വേദഭാഗമായിരുന്നു അത്. സ്തോത്രം. എല്ലാവരും വായിച്ചു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സ്തോത്രം. ലേവിയ പുസ്തകം 16 സ്തോത്രം. അത് ലേവിയ പുസ്തകത്തിന്റെ ആ കീ ചാപ്റ്റർ ആണ്, താക്കോൽ അധ്യായമാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഈ ലേവിയ പുസ്തകം എന്ന് പറയുന്ന ആ തിരുവഴുത്തിന്റെ വേദപുസ്തകം എന്ന് പറയുന്ന വലിയ ഭവനത്തിലെ 66 മുറികളുള്ളതായിരിക്കുന്ന ഒരു വീടാണ് വേദപുസ്തകം. ഈ 66-ാമത്തെ ആ 6 മുറികളിൽ ഈ ലേവിയ പുസ്തകമായിരിക്കുന്ന മുറിയിലേക്ക് പ്രവേശിക്കണമെങ്കിൽ അതിന് ദൈവം നമുക്ക് തന്നിരിക്കുന്ന താക്കോലാണ് ഈ 16-ാമത്തെ അധ്യായം. സ്തോത്രം. ഹല്ലേലൂയ. അതിന്റെ ആരംഭ വാക്യങ്ങൾ ഒന്ന് വായിച്ചാട്ട്, ചില വാക്യങ്ങൾ. ആ വിശുദ്ധ മന്ദിരത്തിൽ നോക്കുക, തിരുനിവാസത്തിൽ ഉള്ള പെട്ടകത്തിന്റെ മുമ്പിൽ എന്ത് ചെയ്യരുത്? ഭൂമിക്ക് എന്ന എത്ര ആനന്ദം അവർക്കുണ്ടെങ്കിലും, പെരുന്നാളുകളിൽ എത്ര സന്തോഷമുണ്ടെങ്കിലും, സ്തോത്രം. ഹല്ലേലൂയ. ഈ വാക്കിന്റെ കോവിഡ് ആലോചനയുടെ മുമ്പില് അവർ എല്ലാ വശങ്ങൾക്കും അവർക്ക് ക്ഷീണം ഭവിക്കുക, അല്ലേ? എപ്പോഴും അടുത്തു വരാൻ പാടില്ല, മാത്രമല്ല എല്ലാവർക്കും ചെല്ലാൻ ഒക്കുകയില്ല, മഹാപുരോഹിതനും മാത്രമേ ചെല്ലുവാൻ ഒക്കുകയുള്ളൂ. എത്രയെത്ര തടസ്സങ്ങൾ, വ്യവസ്ഥകൾ, അല്ലേ? ഒന്നോർത്ത് നോക്കിയേ, എത്രയോ ഭാഗ്യം സിദ്ധിച്ചവരാണ് ഞാനും നിങ്ങളും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. എപ്പോൾ അടുത്തു ചെല്ലണമോ, 71-ാം സങ്കീർത്തനം എടുക്കേണ്ട, നമ്മൾ വായിക്കുന്നു. എബ്രായ ലേഖനം 4:16 നമ്മൾ വായിക്കുന്നു, ഞാൻ എപ്പോഴും വന്നു പാർക്കേണ്ടതിന് നീ എനിക്ക് ഉറപ്പുള്ള ഒരു പാറയായിരിക്കണം. എപ്പോഴും എപ്പോഴും വന്ന് പാർക്കുവാൻ. എബ്രായർ 4:16 നമ്മൾ വായിക്കുന്നത്, അതുകൊണ്ട് തത്സമയത്ത് ദൈവത്തിന്റെ സഹായത്തിനുള്ള കരുണ ലഭിക്കേണ്ടതിന്, കൃപ ലഭിക്കേണ്ടതിന് കൃപാസനത്തിലേക്കടുത്തി ചെല്ലുക. 7-ാം മാസം നോക്കേണ്ട ആവശ്യമില്ല, 10-ാം തീയതിയാണോ എന്ന് സംശയിക്കേണ്ട ആവശ്യമില്ല. എപ്പോൾ ഞാൻ ഭയപ്പെടുന്ന നാളിൽ നിന്നിൽ ആശ്രയിക്കും. ഹല്ലേലൂയ. സ്തോത്രം. ആ അത്യുന്നതന്റെ മറവ് എപ്പോഴും ഇരിക്കപ്പെട്ടവിടെയുണ്ട്. അതിന്റെ കീഴിലേക്ക് എപ്പോൾ നിനക്ക് ഓടി എത്തണമോ അപ്പോഴൊക്കെയും ആ ചിറക് അവിടെയുണ്ട്. സ്തോത്രം, ഹാലലുയ. അങ്ങനെ ഓടി അഭയം പ്രാപിച്ചവരാണ് വേട്ടക്കാരന്റെ കടിയിൽ നിന്ന് പക്ഷി എന്ന പോലെ വഴുതി ഇന്ന് വേൾക്കാലം ആ കൃപയുടെ തണലിൽ ആയിരിപ്പാന്റെ കൊണ്ണം കർത്താവ് നമ്മെ കൊണ്ടുവന്നത്. സ്തോത്രം, ഹാലലുയ. അടുത്ത ഓരോ ഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അതിന്റെ എല്ലാ വാക്യങ്ങളും നമുക്ക് വായിച്ച് ചിന്തിക്കാൻ കൊള്ളാം. എന്നാൽ സമയവും നമ്മൾ പരിമിതമായി കൊണ്ടുപോകണമല്ലോ. അതുകൊണ്ട് ആ ലിമിറ്റ് ചെയ്യേണ്ടത് കൊണ്ട് അതിൻ്റെതായിരിക്കുന്ന ചില വേദഭാഗങ്ങൾ മാത്രം നമുക്ക് വായിക്കാം. നാലാമത്തെ വാക്യം വായിച്ചാട്ടെ. ആ അടുത്തത് അതിന്റെ ആറാമത്തെ വാക്യം വായിച്ചാട്ടെ. നോക്കുക, അവിടെ നിർത്തണം. അവിടെ നമ്മൾ വായിച്ചത് ഈ അഗരോൻ ആണ്ടിൽ ഒരിക്കൽ മാത്രം ദൈവസന്നിധിയിലേക്ക് അല്ലെങ്കിൽ കൃപാസനത്തിൽ യഹോവയുടെ പെട്ടകത്തിന്റെ അടുക്കിലേക്ക് കടന്നു ചെല്ലുവാൻ വരുന്ന സമയത്ത് അവിടെ ഒരു കാളക്കൊറ്റനെ കൊണ്ട് നിർത്തിയിട്ടുണ്ട്, കാളക്കിടാവിനെ കൊണ്ട് നിർത്തിയിട്ടുണ്ട്, രണ്ട് ആട്ടുകൊറ്റന്മാരെ അവിടെ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. സ്തോത്രം. ജനത്തിന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ ആട്ടുകൊറ്റന്റെ രക്തവുമായി കടന്നു ചെല്ലുന്നതിന് മുമ്പ് നമ്മൾ വായിച്ചതായ വാക്യം അതാണ്. അഞ്ചാമത്തെ വാക്യത്തിൽ അവൻ ഇസ്രായേൽ മക്കളുടെ പക്കൽ, അഥവാ ആറാമത്തെ വാക്യത്തിൽ തനിക്കു വേണ്ടിയുള്ള പാപയാഗത്തിന്റെ കാളയെ അഹരോൻ അർപ്പിച്ച് തനിക്കും തന്റെ കുടുംബത്തിന്റെയും പാപത്തിന് പരിഹാരം വരുത്തിയതിന് ശേഷം മാത്രമേ ഹല്ലേലൂയ ആട്ടുകൊറ്റന്റെ രക്തവുമായിട്ട് അത് പരിശുദ്ധ സ്ഥലത്ത് കടന്നു പോകുവാൻ കഴിയുകയുള്ളൂ. ആമേൻ. സ്തോത്രം. അവിടെ നമ്മൾ ആദ്യം വായിച്ചത് ഇങ്ങനെയാണ്, യഹോവയുടെ സന്നിധിയിൽ അടുത്തു നിന്നിട്ട് മരിക്കാതിരിക്കേണ്ടതിന്. ഹല്ലേലൂയ. യഹോവയുടെ സന്നിധിയിൽ പാപം കൂടാതെ കടന്നു ചെല്ലുവാണ്ടൊക്കെ വേണം. ഒരു രക്തം നമുക്ക് ആവശ്യമാണ്. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ രക്തമില്ലാതെ പുതിയ നിയമ വിശുദ്ധന്മാരായിരിക്കുന്ന എനിക്കും നിങ്ങൾക്കും ഒരു കാളക്കിടാവിനെയോ ആട്ടുകൊറ്റനെയോ പ്രാവിൻ കുഞ്ഞിനെയോ കൂടാതെ വണ്ണം നമുക്കും ദൈവസന്നിധിയിൽ ചെല്ലുവാൻ കഴിയയില്ല. സ്തോത്രം. എന്നാൽ നമുക്ക് വേണ്ടി ആട്ടുകൊറ്റന്മാരുടെയും കാളക്കിടാക്കളെയും പശുക്കളുടെ രക്തത്താൽ വിലയേറിയ പുണ്യാഗ രക്തത്താൽ മാത്രമല്ല ആബേലിന്റെ രക്തത്തെക്കാൾ പുണ്യാഗമായ രക്തത്തിന്റെ അടുക്കലേക്കല്ലോ നിങ്ങൾ വന്നിരിക്കുന്നത്. സ്തോത്രം. അതാണ് കർത്താവ് പഠിപ്പിച്ചത്, പിതാവിന്റെ സന്നിധിയിലേക്ക് നിങ്ങൾ അടുത്തു ചെല്ലുമ്പോൾ പുത്രന്റെ നാമത്തിൽ നിങ്ങൾ അപേക്ഷിക്കുമ്പോൾ, പുത്രന്റെ നാമത്തിൽ നിങ്ങൾ അടുത്തു ചെല്ലുമ്പോൾ പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് നിങ്ങൾ യാചിക്കുന്നത് അവൻ നിങ്ങൾക്ക് വേണ്ടി പുത്രനിലൂടെ നൽകിത്തരും. പ്രൈസ് ദി ലോർഡ്. അതാണ് കർത്താവിന്റെ പഠിപ്പിക്കലിൽ കർത്താവ് പഠിപ്പിച്ചത്, ദൈവമേ ദൈവമേ അല്ലേ, കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നവനല്ല. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുകയില്ല. എത്ര വലിയവനായിരുന്നാലും എത്ര ചെറിയവനായിരുന്നാലും പിതാവായ ദൈവത്തിന്റെ സന്നിധിയിൽ എത്തുവാൻ ഒറ്റ കോവേണി മാത്രമേ ഉള്ളൂ, ഒറ്റ വഴി മാത്രമേ ഉള്ളൂ, ഒറ്റ സരണി മാത്രമേ ഉള്ളൂ. അതാണ് കാൽവറിയിൽ നമുക്ക് വേണ്ടി കൈകാലുകളെ വിരിച്ച് തകർക്കപ്പെട്ടതായ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ രക്തം. Praise the Lord. Praise the Lord. എത്ര ഉന്നതനായിരിക്കട്ടെ, എത്ര പാമനായിരിക്കട്ടെ, സ്തോത്രം, ഹല്ലേലൂയ, ആയിരുന്നാൽ പോലും ദൈവത്തന്നിലേക്ക് അടുത്തു ചെല്ലുവാൻ, ഹല്ലേലൂയ, യേശുവിന്റെ രക്തം മാത്രമാണ്. ദൈവസന്നിധിയിലേക്ക് അടുത്തു ചെല്ലുമ്പോൾ സ്വർഗത്തിലെ അഗ്നിമയമായിരിക്കുന്ന കണ്ണുള്ളവൻ, അഗ്നിയാലയ്ക്കൊത്ത കണ്ണുള്ളവൻ, ഉൽഭവുകളെയും അന്തരേന്ദ്രിയങ്ങളെയും ആരാഞ്ഞറിയുന്ന സർവശക്തനായിരിക്കുന്ന കർത്താവ്, ഇവൻ കുഞ്ഞാടിന്റെ രക്തത്താൽ ഉള്ള അങ്കി ധരിച്ചവനാണോ ധരിച്ചവളാണോ എന്ന സ്വർഗം നോക്കുന്നത്. ആമേൻ. സ്തോത്രം. എന്റെ പുത്രനായിരിക്കുന്ന യേശുവിന്റെ രക്തം ഇവന്റെ മേൽ തളിച്ചിട്ടുണ്ടോ എന്നാണ് സ്വർഗം നോക്കുന്നത്. അങ്ങനെ തളിക്കപ്പെട്ടവനും തളിക്കപ്പെട്ടവളുമാണ് അവിടെ കൃപാസനത്തിൽ മുട്ടുമടക്കിയതെങ്കിൽ, ആ പാദപീഠത്തിലായിരിക്കുന്നതെങ്കിൽ സ്വർഗത്തിലെ ദൈവം അനുഗ്രഹിച്ച് സമാധാനത്തോടെ പറഞ്ഞയക്കും. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഹല്ലേലൂയ. എബ്രാ ലേഖനത്തിൽ നമ്മൾ വായിക്കും പല ഭാഗങ്ങളും നമുക്ക് പിന്നീട് സാവകാശമായി ചിന്തിക്കാം. അവിടെ നമ്മൾ ചിന്തിക്കുന്നത് സ്തോത്രം, നമുക്ക് നമ്മൾ പുരോഹിതന്മാരെ കുറിച്ച് പഠിച്ചപ്പോൾ നമ്മൾ ആ ചിന്തിച്ചായിരുന്നു സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ നമുക്കുള്ള മഹാപുരോഹിതൻ സ്വന്തമായി പാപത്തിന് പരിഹാരം വരുത്തുവാൻ ആവശ്യമില്ലാത്ത ഒരു വലിയ പുരോഹിതനോ ശ്രേഷ്ഠ മഹാപുരോഹിതനാണ് നമുക്കുള്ളത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കർത്താവ് സ്വന്തമായി ഒരു യാഗം കഴിച്ച് പരിഹാരം വരുത്തിയിട്ട് ജനത്തിന്റെ പാപത്തിന് പരിഹാരം വരുത്തേണ്ട ഒരു വ്യക്തിയായിരുന്നില്ല. സ്തോത്രം. അഹരോൻ പുരോഹിതനായി വന്നത് ലേവി ഗോത്രത്തിൽ നിന്നാണ്. എന്നാൽ നമ്മുടെ യേശു കടന്നു വന്നത് ഏത് ഗോത്രത്തിൽ നിന്ന് അറിയാമോ? യഹൂദ ഗോത്രത്തിൽ, ജൂഡ. പ്രൈസ് ദി ലോർഡ്. യഹൂദ ഗോത്രത്തിൽ ഒരുവനും പുരോഹിതനായി വന്നിട്ടില്ല. യഹൂദ ഗോത്രത്തെ ദൈവം തിരഞ്ഞെടുക്കുന്നത് രാജവംശ പരമ്പരകൾ വരുവാനാണ്. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് രാജാവും പുരോഹിതനുമായി വന്നതുകൊണ്ട് അവനിൽ നിന്ന് ജനിച്ചതായിരിക്കുന്ന സന്താനങ്ങളായിരിക്കുന്ന എനിക്കും നിങ്ങൾക്കും രാജകീയ പുരോഹിത വർഗവും നമുക്ക് അവകാശമായി കിട്ടിയിരിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഒരു അന്യ കുടുംബത്തിൽ, അന്യ മാതാക്കളിൽ ജനിച്ചതായിരിക്കുന്ന നമ്മെ ആ ദൈവ കുടുംബത്തിലേക്ക് പിതാവായ ദൈവം പുത്രനിൽ കൂടെ നമ്മെ ദത്തെടുത്തിരിക്കുകയാണ്. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. ദത്തെടുക്കും നമുക്കറിയാം. സ്തോത്രം. ആ അവകാശി, അല്ലെങ്കിൽ ആര് ദത്തെടുക്കുന്നുവോ അവനുള്ളത് മുഴുവനും ഈ ദത്തെടുക്കുന്നതായിരിക്കുന്ന വ്യക്തിക്ക് വേണ്ടി എഴുതി മുദ്രപ്പ് സീൽ ചെയ്തതായിരിക്കും സ്റ്റാമ്പ് പേപ്പറിൽ എഴുതി വെക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പിതാവായി ദൈവം സാത്താന്റെ മക്കളായി, അല്ലെങ്കിൽ പാപത്തിന്റെ ദാരി പാപികളായി ജനിച്ച് ജീവിച്ചതായിരിക്കുന്ന എന്നെയും നിങ്ങളെയും സ്തോത്രം. അവന്റെ തല തകർത്ത് അവന്റെ കയ്യിൽ നിന്ന് വീണ്ടെടുത്ത് നമ്മെ ദത്തെടുത്ത് പിതൃസന്നിധിയിലേക്ക് കൊണ്ടുപോയി ആക്കിയിരിക്കുന്നത്. തന്റെ സകലത്തിനും അവകാശിയായിരിക്കുന്ന പുത്രനായിരിക്കുന്ന യേശുവിന് എന്തെല്ലാം ഉണ്ടോ അതിനെല്ലാം ഞാനും നിങ്ങളും പങ്കുകാരായി തീർന്നു കഴിഞ്ഞു. സ്വർഗത്തിലെ സകലവിധമായ ആത്മീയ അനുഗ്രഹത്താലും നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്ന പിതാവായ ദൈവത്തിന് സ്തോത്രം എന്നാണ് പൗലോസ് പറയുന്നത്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഭൂമിയിൽ എന്തെല്ലാം ഉണ്ടായിട്ടുണ്ട്, സ്വർഗത്തിലെ അനുഗ്രഹം നമുക്കില്ലെങ്കിൽ, ആ കൃപയുടേതായിരിക്കും ദൃഷ്ടി നമ്മുടെ മേൽ പതിയുന്നില്ല എങ്കിൽ, ആ കൃപയുടെ കരം നമ്മെ താങ്ങുന്നില്ല എങ്കിൽ, സ്തോത്രം ഹല്ലേലൂയ, ആ വലിയവൻ നമ്മോട് കൂടെ ഇല്ല എങ്കിൽ എന്തുണ്ടായിട്ടെന്താ കാര്യം? ലോകത്തിലൊന്നുമില്ല എങ്കിലും പ്രൈസ് ദി ലോർഡ്, ആ ദൈവകൃപ നമുക്കുണ്ടെങ്കിൽ, ആ വലിയവനായ കർത്താവ് നമ്മുടെ അവകാശമായി നമുക്കുണ്ടെങ്കിൽ, അതാണല്ലോ ഒന്നാം നൂറ്റാണ്ടിൽ ഹല്ലേലൂയ വിശുദ്ധന്മാരെ കുറിച്ച് എബ്രായലേഖനത്തിൽ പറയുന്നത്, സമ്പത്തുകളുടെ അപകാരം സന്തോഷത്തോടെ സഹിച്ചു. സ്തോത്രം. സമ്പത്തുകളുടെ അപകാരം അവർ സന്തോഷത്തോടെ സഹിച്ചു. കാരണം എന്ന് ചോദിച്ചാൽ, അവരുടെ മുമ്പിൽ ഹല്ലേലൂയ അടിസ്ഥാനമുള്ളതായിരിക്കുന്ന നഗരം, ദൈവം ശില്പിയായി നിർമ്മിച്ച അടിസ്ഥാനമുള്ളതായ ആ നഗരത്തെ കണ്ടതുകൊണ്ട്, ആ ദർശനമാണല്ലോ പടകും വലയും വിട്ടുവന്ന മുക്കുവന്മാരോട് യേശു പറയും, എൻ്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. മുക്കുവന്മാരുടെ കുടിലുകളിൽ അനേകം വാസസ്ഥലങ്ങളില്ല, ഒരൊറ്റ മുറിയായിരിക്കും. മുറി എന്ന് പറയാനില്ല, ആ ഷെഡ് കെട്ടിയതായിരിക്കും, അകത്ത് ഒന്നിച്ചൊരു ഹോള് പോലെ കിടക്കുക. അതിനകത്ത് എല്ലാവരും വെപ്പും കുടിയും കന്നുകാലികളും പട്ടിയും പൂച്ചയും എല്ലാം അതിനകത്താണ്. സ്തോത്രം. യേശു കർത്താവ് അവരോട് പറഞ്ഞു, പത്രോസേ, യോഹന്നാനേ, അന്ത്രയോസേ, തോമസേ, സ്തോത്രം. നിങ്ങൾക്ക് ലഭിപ്പാൻ പോകുന്നത് നിങ്ങൾ വിട്ടതിന്റെ മടങ്ങോ ഇരട്ടിയോ എന്നുള്ള 1000 മടങ്ങ് നിങ്ങൾ അവിടെ പ്രാപിക്കാൻ പോകും. ആ ദർശനം ലഭിച്ച ദൈവമക്കളെ ഓർത്തി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അമ്പരച്ചുംബികളായ സൗധങ്ങളെ വിട്ടിറങ്ങി ദൈവത്തെ സേവിക്കുവാൻ ഓല ഷെഡുകളിലും, എനിക്കറിയാം ഞങ്ങൾ ആ ഇങ്ങോട്ട് വന്ന് വരുമ്പോൾ ശുശ്രൂഷിച്ചു കൊണ്ടിരുന്നതായ പനമണ്ണ് ചർച്ചില് ഞങ്ങളവിടെ പണിതായ ഒരു ഹോള് പണിത്, വലിയൊരു ഹോള്, ആ ഡിസ്ട്രിക്റ്റിൽ അത്രയും വലിയ ഹോളില് നല്ല ഹോള് പണിയോ ദൈവം കൃപ ചെയ്തു. അതവിടുത്തെ ആരംഭകാലത്തെ വിശ്വാസികൾ സാക്ഷ്യം പറഞ്ഞപ്പോൾ, ഇത് 6-ാമത്തെ ഹോളാണ്. ആദ്യമായി ഉണ്ടായിരുന്ന ഹോള് ഒരു ആനവായൻ പെരയാണ്, 2 വായും തുറന്ന് സൈഡ് മാത്രം ഇങ്ങനെ സ്ലോപ്പായിട്ടിട്ട്, അത് തേക്കിന്റെ ഇലകൾ കൊണ്ട് മേഞ്ഞതായിരുന്നു. പിന്നീട് വൈക്കോല് കൊണ്ട് മേഞ്ഞു, ഓല കൊണ്ട് മേഞ്ഞ്, ഒരു ഓടിട്ട് മേഞ്ഞു, പിന്നീട് വാർപ്പായി ടെറസായി മാറി. ഓർക്കുക, നമ്മുടെ പിതാക്കന്മാരുടെ ആരംഭ കാലഘട്ടം സമൃദ്ധിയിലല്ലായിരുന്നു, ദാരിദ്ര്യത്തിൻ്റെതായ അടിത്തട്ടിൽ നിന്നാണ് അവർ തുടങ്ങിയത്. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. അവർ പിടിച്ചിരുന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു. ഇന്നലെ നമ്മൾ കേട്ടതുപോലെ സ്തോത്രം, ആ വിശ്വാസത്തിൻ്റെ മതിലുകൾ കെട്ടിപ്പണുക്കു പഠിക്കുവാനാണ് സ്വർഗത്തിലെ ദൈവം തലമുറകളായ നമ്മെ ഇവിടേക്ക് ആക്കിയിരിക്കുന്നത്. ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ആമേൻ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവിടെ നമ്മൾ മുമ്പോട്ട് വരുമ്പോൾ വായിച്ചാട്ട്, 8-ാമത്തെ വാക്യം, 8-9 വാക്യങ്ങൾ വായിച്ചാട്ട്. പിന്നെ അകരോൻ അതിന്റെ 6-ാമത്തെ വാക്യം തീർത്തില്ല. 7-ാമത്തെ വാക്യം, അവൻ ആ രണ്ട്, ആ അപ്പോ ഒരു കാളക്കിടാവിനെ കൊണ്ടുവന്നു. ആ കാളക്കിടാവ് അഹരോന്റെയും കുടുംബത്തിന്റെയും പാപത്തിന് പരിഹാരം വരുത്തുവാൻ തക്കവണ്ണം യാഗം കഴിച്ചിട്ട് പുറത്തു വന്നിട്ട് പുറത്ത് നിർത്തിയിരിക്കുന്ന രണ്ട് ആട്ടുകൊറ്റനെ എന്തു ചെയ്യുന്നു എന്നുള്ളതാണ് 8-ാമത്തെ വാക്യം. പിന്നെ അഹരോൻ അപ്പൊ ഈ രണ്ട് ആട്ടുകൊറ്റന് വേണ്ടി രണ്ട് ചീട്ടിടുകയാണ്, രണ്ട് നറുക്കിടുകയാണ്. ആ ഒന്ന് യഹോവയ്ക്ക് എന്നെഴുതിയതായ നറുക്ക്, മറ്റൊന്ന് അസസ്സേലിൻ എന്നെഴുതിയതായിരിക്കും നറുക്ക്. സ്തോത്രം. അസസ്സേൽ എന്ന് പറഞ്ഞാൽ വേദപഠിതാക്കളുടെയും അന്നത്തെ യഹൂദന്മാരുടെ വിശ്വാസം അനുസരിച്ച് വീണുപോയ ദൂതന്മാരിൽ ഒരു ദൂതന്റെ പേരാണ് സ്തോത്രം, അസസ്സേൽ. അവൻ കാട്ടിലും വനാന്തരത്തിലും പാർക്കുന്നതായിരിക്കുന്ന ഒരു അനുഭവമാണ് സ്തോത്രം. നമുക്കറിയാമല്ലോ, ലെഗ്യോൻ ബാധിച്ചതായിരിക്കുന്ന മനുഷ്യൻ സ്തോത്രം, 600 ലെഗ്യോൻ ബാധിച്ച വനത്തിലും കല്ലറകളിലുമായിരുന്നല്ലോ താമസിച്ചിരുന്നത്. അവനെ അലട്ടിയതായിരിക്കുന്ന പൈശാചിക ശക്തി വീണുപോയ ദൂതന്മാരിലൊരുവരാണെന്ന വിശ്വസിക്കുന്നത്. ആ ചീട്ടിൽ ഒന്ന് യഹോവയ്ക്കെന്നുള്ള ചീട്ടിടും, മറ്റൊന്നിന് ഇടുന്നത് അസസ്സേലിന് വീഴുന്നത്. അസസ്സേലിനും യഹോവയ്ക്കുന്ന ചീട്ട് വീഴുന്ന ആടിനെ ആ യഹോവയുടെ ആലയത്തിൽ യാഗം കഴിക്കുവാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കും. സ്തോത്രം, ഹല്ലേലൂയ. അതിന്റെ 19-ാമത്തെ വാക്യം, യഹോവയ്ക്കുള്ള ചീട്ട് വീണ. അപ്പൊ യഹോവയ്ക്കുന്ന ചീട്ട് വീണതായ ആട്ടുകൊറ്റനെ അഹരോൻ കൊണ്ടുപോയി എന്ത് ചെയ്യും? അതിനെ അറുത്ത് കിണ്ണത്തിൽ രക്തമെടുക്കും. സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ ആണ്ടിൽ ഒരിക്കൽ 7-ാം മാസമായ ഏതാനും മാസം 10-ാം തീയതി ആണ്ടിലൊരിക്കൽ മഹാപുരോഹിതനും മാത്രം കടന്നു ചെല്ലുവാൻ പോകുന്നതായിരിക്കുന്ന ആ ഇടത്തേക്ക് കടന്നു പോകുമ്പോൾ അഹരോന് നല്ല ധൈര്യമില്ല, പേടിച്ചും വിറച്ചും കൊണ്ടാണ് പോകുന്നത്. സ്തോത്രം. കാളയെ കൊണ്ട് യാഗം കഴിച്ചു, കാളയുടെ രക്തം തളിച്ചു, 7 പ്രാവശ്യം സിംഹാസനത്തിന് ചുറ്റും തളിച്ചു കടന്നു വന്നു എങ്കിൽ തന്നെയും ആ മഹാപുരോഹിതൻ്റെതായിരിക്കുന്ന മനസ്സിൽ ഭീതിയാണ്. സ്തോത്രം. അങ്ങനെ ഭീതിയോടാണ് ന്യായപ്രമാണ കാലത്തെ മഹാപുരോഹിതൻ ജനത്തിന്റെ പാപത്തിനും തന്റെ പരിഹാരത്തിനും വേണ്ടി കടന്നു എന്നതെന്ന് എബ്രായലേഖനം എഴുതിയ എഴുത്തുകാരനായ പൗലോസിന് ന്യായപ്രമാണം നല്ലതുപോലെ അറിയാവുന്ന പൗലോസിന് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് പൗലോസ് എബ്രായ വിശുദ്ധന്മാരോട് പറയുന്നത്, നിങ്ങൾ പേടിച്ചുകൊണ്ടല്ല ധൈര്യത്തോടെ കൃപാസനത്തിലേക്ക് അടുത്തിയല്ലേ. ആമേൻ, ഹല്ലേലൂയ. നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. ധൈര്യത്തോടെ നമ്മുടെ വിഷയം ഏതുമായിക്കൊള്ളട്ടെ, എത്ര വലിയ വിഷയമായിക്കൊള്ളട്ടെ, ചെറിയ വിഷയമായിക്കൊള്ളട്ടെ, സ്തോത്രം, ഏതും ധൈര്യത്തോടെ കൊണ്ടുവെക്കുവാൻ ഒക്കെ വേണം. മതിയായ ഒരു പാദപീഠമാണ് ഞാനും നിങ്ങളും സേവിക്കുന്ന കർത്താവിന്റെ സന്നിധി. ഇന്നലെ രാത്രി നമ്മൾ കേട്ടല്ലോ, നമ്മൾ അവന്റെ നാമത്തിന്റെ പുകഴ്ചയ്ക്കായി നമ്മൾ അപേക്ഷിക്കുന്നത് അവൻ ചെയ്തു തരുമ്പോൾ എന്താണ് നമുക്ക് ദൈവത്തോടുള്ള ധൈര്യം അല്ലേ? വീണ്ടും ചോദിക്കാൻ പ്രേരണ കിട്ടുക. സ്തോത്രം, 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 ഹല്ലേലൂയ. നമ്മൾ പലപ്പോഴൊക്കെ പറയത്തില്ല, ഞാൻ പിന്നെയും ബുദ്ധിമുട്ടിക്കുകയെന്ന് വിചാരിക്കരുത്, ഒരു കാര്യം കൂടെ ചോദിക്കുക അല്ലേ. അബ്രഹാം ദൈവസ്ഥനിൽ നിന്നും 50 പേർക്ക് വേണ്ടി, 40 പേർക്ക് വേണ്ടി, 30 പേർക്ക് വേണ്ടി, 20, 10 വെടിപ്പൊടിയും വെണ്ണീരുമായിരിക്കുന്ന അടിയൻ 100 പ്രാവശ്യം കൂടെ ചോദിക്കുന്നു. 10 നീതിമാന്മാരോടുണ്ടെങ്കിൽ, 5 നീതിമാന്മാരുണ്ടെങ്കിൽ, ദൈവത്തിന്റെ സന്നിധിയിൽ അങ്ങനത്തെ ഒരു പ്രശ്നമേ ഇല്ല. ഹല്ലേലൂയ. 24/7 ആമേൻ. ഏത് സമയത്തും ബിസി സിഗ്നൽ ആ ലൈനിലില്ല. നമ്മളൊരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, മുട്ടുമടക്കിയപ്പോൾ നമ്മൾ ദൈവമായി സംസാരി, നമുക്കറിയാം നമ്മുടെ പ്രാർത്ഥന അവിടെ എത്തും. നമ്മളിപ്പോ ഒരു കല്ലെടുത്ത് ഞാൻ ആ ഭിത്തിയിലേക്ക് എറിയാണ്, ആ കൊള്ളുമ്പോ നമുക്കറിയാം അല്ലേ, നമ്മുടെ ശരീരത്തിൽ അറിയാം. നമ്മള് അടിക്കാൻ ഓങ്ങി ഉദ്ദേശ സ്ഥലത്ത് കൊണ്ടില്ലെങ്കിൽ എന്തൊരു പ്രയാസമായിരിക്കുമല്ലേ. അപ്പൊ നമ്മുടെ പ്രാർത്ഥന എത്തി നമുക്കറിയാം. എന്റെ പ്രാർത്ഥന സ്വർഗത്തിൽ എത്തി എന്ന് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അറിയാം നമുക്കത്. അറിയണം. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം, ഹല്ലേലൂയ. അങ്ങനെ ആയിരിക്കുന്ന സന്ദർഭത്തിൽ ഈ മഹാപുരോഹിതൻ ആട്ടുകൊറ്റൻ, രണ്ട് ആട്ടുകൊറ്റന്മാർക്ക് ചീട്ട് വീണിരിക്കുന്നു. ഒന്ന് യഹോവയ്ക്കെന്നും മറ്റൊന്നുള്ളത് അസസ്സേലിനും. സ്തോത്രം. യഹോവയ്ക്കെന്നുള്ള ചീട്ട് വീണ ആട്ടുകൊറ്റന്റെ രക്തം അറുത്ത് കയ്യിൽ രക്തവുമായിട്ട്, മറ്റേ കയ്യിൽ എന്തുണ്ടെന്നറിയാമോ? ധൂപവർഗമുണ്ട്. ധൂപപീഠത്തിന്മേലിടുവാൻ ധൂപവർഗമുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ഒരു കയ്യിൽ രക്തവും മറ്റേ കയ്യിൽ ധൂപവർഗവും. സ്തോത്രം. ഹല്ലേലൂയ. പ്രാകാരത്തിൽ നിന്നാണ് രക്തവും ധൂപവർഗവുമായിട്ട് മഹാപുരോഹിതൻ അഹരോൻ കടന്നു പോകുന്നത്. ഓർക്കണം. എവിടെ കടന്നിട്ട് വേണം അതുവരെ സ്ഥലത്ത് എത്തുവാൻ? കാഴ്ചയപ്പത്തിന്റെ മേശയും നിലവിളക്കും ധൂപവീണമുള്ളതായിരിക്കുന്ന പരിശുദ്ധ സ്ഥലത്ത് കടന്നു വേണം അതിപരിശുദ്ധത്തേക്ക് കടന്നു പോകുവാൻ. അപ്പോൾ അതിപരിശുദ്ധ സ്ഥലത്തിനും പരിശുദ്ധ സ്ഥലത്തിനും അടിയിൽ നിൽക്കുന്നതായിരിക്കാൻ ധൂപപീഠത്തിന്മേലാണ് മഹാപുരോഹിതന്റെ കയ്യിലിരിക്കുന്ന ധൂപവർഗം അവിടെ ഇടുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. അവിടെ ഇട്ട ധൂപവർഗം പ്രാർത്ഥനയെ കാണിക്കുന്നതാണ്. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ ആ ധൂപവർഗത്തിൽ ഇടുന്നതായിരിക്കുന്ന ധൂപം ആ തീയിലേക്ക് ഇടുമ്പോൾ അവിടെ മുഴുവൻ പുക കൊണ്ടങ്ങ് നിറഞ്ഞു. ഇപ്പോൾ പുരോഹിതൻ എന്തിനകത്തായി? എന്തിനകത്തായി? ഈ പുകയ്ക്കകത്തായി, പുകയുടെ വലയത്തിനകത്തായി. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ദൈവപ്രസാദത്തിനകത്തായി, ദൈവകൃപയുടെ അകത്തായി. സ്തോത്രം. ഹല്ലേലൂയ. ഈ പുരോഹിതനെ അല്ല പിന്നെ സ്വർഗം കാണുന്നത്, അവന്റെ പ്രാർത്ഥനയുടെ വലയമാണ് കാണുന്നത്, ഈ പുകയുടെ വലയമാണ് കാണുന്നത്. ശലോമോൻ ആലയം പണിതു കഴിഞ്ഞു, ലക്ഷക്കണക്കിന് മൃഗങ്ങളെ അറുത്തു കഴിഞ്ഞു. സ്തോത്രം. ഹല്ലേലൂയ. പുരോഹിതന്മാർക്ക് നിന്നെ ശുശ്രൂഷിപ്പാൻ വകയാതെ വണ്ണം യഹോവയുടെ ശെക്കേന മേഘം കൊണ്ട് ആലയത്തെ നിറച്ചു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ആരാധിച്ചു കഴിയുമ്പോഴാണ് നാം ഇരുന്ന സ്ഥലം മാറി സ്ഥലം കുലുങ്ങിയതായിട്ട് ആൾ മാറിയവനെ പോലെ നൃത്തം ചെയ്ത് ആത്മാവിൽ ആരാധിക്കുന്ന അനുഭവം നമുക്കുണ്ടാകുന്നത്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ബാക്കി കാര്യങ്ങൾ നമുക്ക് ദൈവം വെച്ചാൽ അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് ചിന്തിക്കാം. ഈ രണ്ടാട്ടുകൊറ്റനെ വേർതിരിക്കുന്ന പോലെ. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 1:29 വാക്യവും 35 വാക്യത്തെ നമ്മൾ കാണുന്നു. സ്തോത്രം. യോഹന്നാൻ സ്നാപകൻ യഹോവയുടെ ആലയത്തിലേക്ക് വരുന്നതായിരിക്കുന്ന യേശുവിനെയും കാളകളെയും ആട്ടുകൊറ്റന്മാരെയും കൊണ്ടുവരുന്ന ജനത്തെയും കണ്ടുകൊണ്ട് യോഹന്നാൻ യേശുവിനെ പരിചയപ്പെടുത്തുകയാണ്. ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. മറ്റൊന്ന് പറയുന്നത്, ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇസ്രയേൽ പൗരതിയോട് ബന്ധമില്ലാതെ കിടന്നതായ എന്നെയും നിങ്ങളെയും. സ്തോത്രം. ഹല്ലേലൂയ. പാളയത്തിന് പുറത്തായിരുന്ന എനിക്കും നിങ്ങൾക്കും ജീവൻ തരുവാൻ്റെക്ക വണ്ണം ആ ആട്ടുകൊറ്റൻ പാളയത്തിന് പുറത്തുള്ളവർക്കും കൂടെ മരിക്കുന്ന ചിത്രമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. സ്തോത്രം. ബലിവനായ കർത്താവിന്റെ സന്നിധിയിൽ തുറന്നുള്ള സമയം ആരാധനയ്ക്കുള്ള അവസരമാണല്ലോ. ആരാധനയ്ക്കാൻ നമ്മുടെ ഹൃദയത്തെ ഒരുക്കിക്കൊണ്ട് ദൈവമായിരിക്കുന്ന കർത്താവ് കഴിഞ്ഞ ആഴ്ചകളിൽ നമുക്ക് നന്മകളെ ഓർത്തുകൊണ്ട് നന്മകൾക്കനുസരണമായ ഉപകാരങ്ങൾക്കനുസൃതമായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ നമുക്ക് ആരാധിച്ചുകൊണ്ടിരിക്കാം. ദൈവമായ കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.